Good morning to everybody. Praise the Lord. Respected P. Chakovachan, our beloved Yogi Women Philippachan, dear brothers and sisters, beloved children in Christ. കഴിഞ്ഞ ആറ് വർഷത്തിന് ശേഷമാണ് ഈണ്ട് ഇടവേയിൽ ഈ ആരാധനയെ സംബന്ധിപ്പാനായിട്ട് ഒരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം തന്ന ബഹുമാനപ്പെട്ട ജോജി അച്ഛനുള്ള നന്ദി സന്തോഷം പ്രത്യേകിച്ച് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂടുവാനായിട്ട് ആഗ്രഹിച്ചത് പഴയ സ്നേഹബന്ധങ്ങൾ പുതുക്കുവാനും നിങ്ങളുടെ മുഖം കാണുവാനും വേണ്ടത്രേ. ആറ് വർഷം ആയി ഞങ്ങളുടെ നിന്ന് പോയിട്ട്. എന്നാൽ ഇപ്പോഴേ മെജോറിറ്റി ആൾക്കാരും യൗവനക്കാരായിട്ടും യൗവനക്കാരിയിരിക്കുന്നു. അധികം പ്രായം വന്ന് കൂടിയിട്ടില്ല. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. നല്ല ഒരു ആരാധന, നല്ല ഗായസംഘം, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളത്തെ കല്യാണം നന്നായിട്ടൊക്കെ പാടി, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ല റെസ്പോൺസൊക്കെ തന്നു, ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോജി അച്ഛനുമായിട്ട് എനിക്ക് അടുത്ത പരിചയമില്ല. അമേരിക്ക വന്നതിന് ശേഷമുള്ള പരിചയമേ ഉള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യത്തിനെ കാണുന്ന അമേരിക്ക ശേഷം. എന്നാൽ അച്ഛൻ്റെ വൈഫ് അമിത കൊച്ചമ്മയുടെ വികാരിയായിട്ട് 4 വർഷം എനിക്ക് ബാംഗ്ലൂർ പ്രിമോസ് ഇടവേ സേവനം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർത്തി പറഞ്ഞാൽ ഇന്ന് ഇടവ് ഒരു ലക്കി പാരിഷാണ്. ഒരച്ഛൻ്റെ ഫാമിലി മിനിസ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നു. അത് ഈ അച്ഛന്മാരൊന്നും അങ്ങനെ കിട്ടാറില്ല നിങ്ങളെപ്പോൾ. അതുകൊണ്ട് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കഴിവുകൾ, സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ അച്ഛന് ഒരവസരം തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അച്ഛനോടും ഇടവിയോടുള്ള നന്ദി സന്തോഷം ഞാൻ വീണ്ടും അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് സീനിയർ സിറ്റിസൺ ഡേ ആയിട്ടാണ് സഭ ആചരിക്കുന്നത്. ഇവിടെ ഒബ്സർവ് ചെയ്യുന്ന സംശയമുണ്ട്, പക്ഷേ ലക്ഷണറി അല്ല എന്ന് അത് വെച്ചാണ് വായിച്ചത്. നമ്മുടെ സീനിയേഴ്സ് ഹോളിലാൻഡ് വിസിറ്റ് ചെയ്യാനും പോയിരിക്കുകയാണല്ലോ കുറച്ച് പേര്. എന്നാൽ അത് തന്നെ ഉപയോഗിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് സീനിയർ സിറ്റിസൺ ഡേയിലെ ചിന്തയാണ് ഇന്ന് ഉപയോഗിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അതിന് ഇന്ന് നമ്മൾ 4 വേദഭാഗങ്ങളാണ് വായിച്ച് കേട്ടത്. ആ 4 വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തീം എടുത്തിരിക്കുന്നത്. പ്രത്യാശാനിർഭരമായിട്ടുള്ള വാർദ്ധക്യം എന്നുള്ള ദ ഫ്രൂട്ട്ഫുൾ ടൈം ഓഫ് ദ ഓൾഡ് ഏജ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വാർദ്ധക്യം നിരാശയുടെയല്ല, പ്രത്യാശാനിർഭരമാണ് എന്നുള്ളതാണ് ആ ഒരു ചിന്ത നാം എല്ലായ്പ്പോഴും കാണേണ്ടത് അത്രേ. ഈ 4 വേദഭാഗങ്ങളും നല്ലപോലെ വായിച്ച് നമ്മൾ കേട്ടു. യെശയ്യാ പ്രവചനത്തിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞു. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലേഖനത്തിൽ നാം കാണുന്നത്, അതായത് പൗലോസിൻ്റെ എഫേസ്യർ ലേഖനത്തിൽ കാണുന്നത്, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനം, നിങ്ങൾക്ക് ദീർഘായുസ്സും നന്മയുണ്ടാകുവാനായിട്ട് നിൻ്റെ അപ്പനെയും അമ്മനെയും ബഹുമാനിക്കുക. ഇതാണ് വാഗ്ദത്തത്തോടുകൂടിയ ദ പ്രോമിസോടുകൂടിയ ഏക കൽപ്പനയെന്ന, ഒന്നാമത്തെ കൽപ്പന. 10 കൽപ്പന ഒന്നാമത്തെ എന്നാണ് പറയുന്നത്. എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അതായത് 10 കൽപ്പന നമുക്ക് 2 തിരിക്കാം. ആദ്യത്തെ 4 ദൈവം മനുഷ്യനുമായിട്ടുള്ളതാണ്, അവിടുത്തെ 6 മനുഷ്യന് മനുഷ്യ ബന്ധമാണ്. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറയുന്നത് വാഗ്ദത്തത്തോടുകൂടിയുള്ള ഏക കൽപ്പന ആദ്യത്തെ കൽപ്പനയാകുന്നു. പ്രോമിസോടുകൂടിയല്ല, ഒരു കൽപ്പനയാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും നന്മയുണ്ടാകാനും എൻ്റെ അപ്പയെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്, ഇതൊക്കെ വെച്ചാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന പൂർത്തീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഏൻ ഹൃദയം
ശ്വസിക്കും കൂരിരുളേ താഴ്വരയിൽ ദീപമതായ് നീൻമൊഴികൾ കൂരിരു ദീപമതായ് നീൻമൊഴികൾ.
ദൈവമായ കർത്താവെ, തിരുവചനത്തിലെ ആഴമായ സത്യങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും വാക്കുകളെയും നിൻ്റെ ആത്മാവ് നിയന്ത്രിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സീനിയർ സിറ്റിസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർ ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളെക്കാട്ടിനെ സ്തുതിക്കുന്നു. നന്ദിയോടുകൂടി അവരെ ഓർക്കുവാനും സ്മരിക്കുവാനും ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് സഭയായിട്ട് എന്തുകൊണ്ടാണ് ഈ സീനിയർ സിറ്റിസൺ ഡേയ്സ് ആയിരിക്കുന്നത്? അതായത് നമ്മുടെ സീനിയേഴ്സിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ആ വലിയ സേവനം, ആ നന്മയൊക്കെ ഓർത്ത് അവരെ അംഗീകരിക്കുവാനും സ്മരിക്കുവാനുമായിട്ട് സഭ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ദിനമാകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതത്രേ. സീനിയർ സിറ്റിസൻസിനെ മൂന്ന് വിഭാഗത്തിൽ നമുക്ക് എത്തിയിരിക്കാം. 3 divisions ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് അമേരിക്കയിലും കാനഡയിലുമൊക്കെ എബോവ് 65 ഓൺവേഴ്സ് സീനിയർ സിറ്റിസനാണ്. ഇന്ത്യയിലാണെങ്കിൽ 60 ആകുമ്പോഴാണ്, ഷഷ്ടി പൂർത്തിയാകുമ്പോഴാണ് സീനിയർ സിറ്റിസൺ, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 65 and above, അതായത് മൂന്ന് ഭാഗ ഡിവിഷൻ എന്ന് പറയുമ്പോൾ 65 മുതൽ 74 വരെയുള്ള ആ സീനിയേഴ്സിനെ യങ് ഓൾഡ് എന്നാണ് പറയുക. യങ് ഓൾഡ്, ഇവിടെ ഇരിക്കുന്ന മജോറിറ്റി യങ് ഓൾഡാണ് അല്ലേ. 75 മുതൽ 84 വരെയുള്ളവരെ മിഡിൽ ഓൾഡ്. ഞാനും പീച്ചാക്കോച്ചനൊക്കെ അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. പീച്ചാക്കോച്ചൻ അതിലും കഴിഞ്ഞു. അപ്പം മിഡിൽ ഓൾഡാണ്. 85 മുതൽ above ആണ് വെരി ഓൾഡ് അല്ലെ, ഓൾഡസ്റ്റ് ഓൾഡ് എന്ന് കാണുന്നു. അതുകൊണ്ട് ഈ ഓൾഡസ്റ്റ് ഓൾഡാണ്. അപ്പോൾ അച്ഛനൊക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാണ്. 84 എന്ന് പറയുന്ന ഒരു നല്ല സമയം, നിവൃത്തിയുള്ളിടത്ത്. 84th ബർത്ത്ഡേയിലെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് 1000 full moonനെ കാണുന്നു. അന്നൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന നല്ലതാണ്, മനസ്സിലായി. 1000 പൂർണ്ണ തന്നെ കാണുന്നതാണ്. 84 ഇമ്പോർട്ടൻ്റ് ഡേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഷഷ്ടിപൂർത്തി 60 എന്ന് പറയുന്നത് പണ്ടൊക്കെ വലിയ ആ കാര്യമായിരുന്നു. ഇപ്പം ഒരു സപ്തതിയൊക്കെ ഇപ്പം പറഞ്ഞാൽ വിചാരിക്കാം. അതുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് ദ ഓൾഡ് ഏജ്? നമ്മൾ ഒക്കെ ആണെങ്കിൽ എന്താ ഓൾഡ് ഏജ്, പ്രായാധിത്യത്തിലേക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രോബ്ലംസിൽ ഫേസ് ചെയ്യുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും, അതായത് ഒരു സയൻറ്റിസ്റ്റ് പറയുന്നത് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ മുതൽ ഓൾഡ് ഏജിലേക്ക് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്, മനസ്സിലായി. അപ്പോൾ ഒരു മൂവ്മെൻ്റാണ് ഈ. നമ്മൾ ഓൾഡ് ഏജിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ 65 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കാണുന്ന പ്രയാസം എന്ന് പറയുന്നത് ഒരു ദ സെൻസ് ഓഫ് ലോസസ്, നമ്മുടെ ആരോഗ്യം നഷ്ടമുണ്ട്. ദ ലോസ് ഓഫ് ഹെൽത്ത് ആൻഡ് ദ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി, ലോസ് ഓഫ് ഫിനാൻഷ്യൽ, നമ്മുടെ സാമ്പത്തികമായുള്ള ഭദ്രത കുറച്ച് കുറയും. അതുമാത്രമല്ല, വിഡ്രോവൽ ഫ്രം ദി ആക്റ്റീവ് സർവീസ്, നമുക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനും മൂവ് ചെയ്യാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഒരു സെൻസ് ഓഫ് ലോസസ്, ഒരു നഷ്ടബോധമുണ്ട് എന്നുള്ള, ആരോഗ്യം നഷ്ടമുണ്ട്, അതുപോലെ തന്നെ പ്രവർത്തിപ്പാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു, ഒരു ഇൻസെക്യൂരിറ്റി കുറച്ച് ഫീൽ ചെയ്യും. ഐ ആം അൺവാണ്ടഡ് ആയി പോയോ എന്നുള്ള ചിന്ത. അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്നുള്ള ചിന്തയിൽ നിരാശയിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടത്ര. ദ ലോസ് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ബന്ധങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ പെട്ടെന്നൊന്ന് ഫ്ലൈ ചെയ്ത് ഒരാളെ കാണാൻ പോകുന്നത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുള്ള. അതുകൊണ്ട് ഒരു വിഡ്രോവൽ എല്ലായിടത്തും കാണും. വി ആർ ഫേസിങ് സോ മെനി പ്രോബ്ലംസ്
ഇൻ അവർ ഓൾഡ് ഏജ് എന്നുള്ളതാണ്. വി ആർ ഗോയിങ് ടു ഫേസ് ദാറ്റ് തിങ്സ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇത് വാട്ട് ആർ ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദി ഓൾഡ് ഏജ്? ഈ വാർദ്ധക്യത്തിൻ്റെ മനോഹരമായിട്ടുള്ള അനുഭവം എന്താണ്? വാർദ്ധക്യം എന്ന് പറയുന്നത് ഓൾഡ് ഈസ് ഗോൾഡ്. ഈ ഓൾഡ് ഏജ് ഈസ് എ ബ്ലെസ്സിങ്, ഇറ്റ് ഈസ് എ പ്രിവിലേജ്. പ്രായം ചെല്ലുമ്പോൾ നമ്മൾ മർമർ ചെയ്യാനായിട്ടല്ല, ഇതൊരു പ്രിവിലേജാണ്, ഇതൊരു പദവിയാണ്. റിട്ടയർമെൻ്റ് കാലം വെറുതെ ഇരിക്കാനായിട്ടുള്ള ഒന്നല്ല എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ട അത്രേ. നമ്മളൊക്കെ എസ് എം എസ് അയക്കുന്നതാണ്. അപ്പോൾ ഈ എസ് എം എസിൻ്റെ ഓൾഡ് ഏജിൽ എസ് എം എസിൻ്റെ ഒരു മൂന്ന് പ്രത്യേക നന്മകളുണ്ട്. ഓൾഡ് പീപ്പിൾ ആർ സ്ലോ, ചെയ്യാനൊന്നും അത്ര എളുപ്പം കാര്യം ഇല്ല, പതുക്കെ ചെയ്യുന്നവരാണ്. രണ്ടാമത് ഓൾഡ് പീപ്പിൾ ആകുമ്പം എം സ്റ്റാൻഡ് ഫോർ മെൽറ്റ്, അലിയുന്ന മനസ്സുള്ളവരാണ്. മനസ്സിലെ നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ അലിവ് മനസ്സോട് മറ്റൊരു അലിവി അലിവുള്ളൊരു മനസ്സ്. ആൻഡ് യെസ് എസ് എം എസ് സ്ട്രെച്ച് ദ ഹാൻഡ്, മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള മനോഭാവം ഉണ്ടെന്നുള്ള എസ് എം എസ് എന്ന് പറയുന്നത്. അതായത് സ്ലോ ആയിരിക്കാം, പക്ഷേ ഒരു അലിയുന്ന മനസ്സ്, ഉരുകുന്ന മനസ്സ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതെന്ന് ഓർക്കേണ്ടത് അത്രേ. നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ഗോധേ എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരൻ തൻ്റെ 82-ാമത്തെ വയസ്സിലാണ് ഫോസ്റ്റ് എന്ന് പറയുന്ന വലിയ കൃതി എഴുതിയിരിക്കുന്നത്. അതുപോലെ മൈക്കലാഞ്ചോ തൻ്റെ 72-ാമത്തെ വയസ്സിലാണ് സെൻറ്റ് പീറ്റർ കത്തീഡ്രൽ പണിത്, ടവർ പണിത് എന്നുള്ളതാണ്. ചാൾസ് ഡാർവിൻ 71-ാമത്തെ വയസ്സിലാണ് തൻ്റെ ഏറ്റവും വലിയതായിട്ടുള്ള പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രായാധിക്കെ ചെയ്തിരിക്കുന്നവർ ധാരാളം നന്മ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ട അത്രേ. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 16:31 വായിക്കുമ്പോൾ നരച്ച തല ശോഭയുള്ള കിരീടമാണ്, ഗ്രേ ഹെയർ ഈസ് ദ ക്രൗൺ ഓഫ് സ്പ്ലെൻഡർ എന്നുള്ള നരച്ച തല ശോഭയുള്ള കിരീടമാണ്. ഒരിക്കൽ അമേരിക്ക തന്നെയാണ് ഒരു ഒരു ഫ്രണ്ട് ടെലിഫോൺ ചെയ്തു അപ്പം മോനടുത്ത് 12 വയസ്സുള്ള മോനടുത്ത്. അപ്പം മമ്മി എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, മമ്മി ഈസ് ഡൈയിങ്. അദ്ദേഹം അങ്ങ് ഭയന്നു, പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചുകൊണ്ട് വന്നു. മമ്മി ഈസ് ഡൈയിങ്. വന്നപ്പോഴറിയുന്നത് അമ്മ ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. മമ്മി ഈസ് ഡൈയിങ്. നമ്മൾ വൃദ്ധന്മാരും നമ്മളൊക്കെ എന്ന് പറയുന്നത് നിത്യയൗവനക്കാരായിരിക്കാനായിട്ട് നമ്മളൊത്തിരി ഡൈ ചെയ്യുന്നവരാണ്. അപ്പം ദൈവം നന്നിരിക്കുന്ന ഈ നരച്ചത് അതുപോലെ അങ്ങ് സൂക്ഷിക്കുന്നത് നല്ലത്. മനസ്സില്ല അവിടെ നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു എന്നുള്ളതാണ്. ആയതിനാൽ നാം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഈസ് എ റിയാലിറ്റിയാണ്. 20-ാം നൂറ്റാണ്ടിൽ വാർദ്ധക്യം ഒരു രോഗമായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ഇതൊരു പകർച്ചവ്യാധിയാണ്. ഇന്ന് ലോകത്തിൽ 15% ഓഫ് പീപ്പിൾ ആർ സീനിയർ സിറ്റിസൺസ് എബോവ് 65. അതെന്ന് പറഞ്ഞാൽ മോർ ദാൻ 100 crores, 100 കോടി ജനങ്ങൾ ഇന്ന് സീനിയേഴ്സാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടി, നമുക്ക് ഒത്തിരി സഹായങ്ങൾ കിട്ടിയുകൊണ്ട് ആയുസ്സൊക്കെ വർദ്ധിച്ചു വരിക്കുന്നുള്ള. അവിടെ പുരുഷന്മാരുടെ ആയുസ് ഇന്ന് ആവറേജ് വരുമ്പോൾ 72, സ്ത്രീകളുടെ 76. അപ്പോൾ ദീർഘായുസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നാം ഓർക്കേണ്ട അത്രേ. അതിനനുസരിച്ച് പ്രോബ്ലംസും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ച് കളയരുത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശിമയോനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശിമയോനും ഹന്ന എന്ന പ്രവാചിയും എന്ന ഭാഗത്തേക്ക് വായിച്ച് കേട്ടത് അവർ യേശുവിൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞു കൊടുത്തു. ശിമയോൻ്റെ ജീവിതത്തിൽ കർത്താവ് യേശുക്കുഞ്ഞിനെ പേരൻസ് പ്രതിഷ്ഠിക്കാനായിട്ട് ചെന്നപ്പോൾ ശിമയോനെ പറയുന്നത് ഇസ്രായേലിൻ്റെ ആശ്വാസം നോക്കിപ്പാർക്കുകയായിരുന്നു, എൻ്റെ കർത്താവിൻ്റെ രക്ഷ ഞാൻ കണ്ടു, ഹാവ് സീൻ ദ സാൽവേഷൻ ഓഫ് ഗോഡ്. കുഞ്ഞിനെ എടുത്ത് കയ്യിൽ മടക്കിക്കോട്ട്. നമുക്കൊക്കെ ഒത്തിരി അംബീഷൻസൊക്കെ ഉള്ളവരാണ്. വാട്ട് ആർ അവർ അംബീഷൻസ്? ഒരു ഡ്രീമൊക്കെ ഉള്ളവരാണ്. എന്നാൽ നമ്മുടെ ഡ്രീമെന്ന് പറയുന്ന ശിമിയോൻ എന്താണ്? ഇസ്രയേലിൻ്റെ അതിൻ്റെ കംഫർട്ടിന് വേണ്ടി, കൺസലേഷന് വേണ്ടി മാത്രം ആശ്രയിച്ചതായിട്ടുള്ള ഒരു വ്യക്തി. അതിന് വേണ്ടി കാത്തിരുന്ന്, ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ റിഡംപ്ഷൻ ആൻഡ് കംഫർട്ട് ഓഫ് ഇസ്രയേൽ എന്നുള്ള, അതിനുവേണ്ടി കാത്തിരുന്നു. നമ്മൾ വാർദ്ധക്യത്തിലൊക്കെ ചെയ്യുമ്പോൾ ഗ്രാൻഡ് ചിൽഡ്രനെ ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്. മക്കളും കൊച്ചുമക്കളും ഒക്കെ നല്ല നിലയിലൊക്കെ ആകണം, വലിയ നിലയിലൊക്കെ ആണ്. നമുക്ക് എല്ലാ ഡ്രീംസൊക്കെ ഉള്ളു, നല്ലതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്തമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? കർത്താവിൻ്റെ ക്രിസ്തുവിനേക്കാൾ രക്ഷ കാണുക. ആ ഒരു പ്രത്യാശാ നിർഭരമായിട്ടുള്ള ഒരു ജീവിതം കെട്ടുപണിയാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു കാലേബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ 12 പേരെ ഒറ്റ ദേശം കാണുവാനായിട്ട് അയച്ചു. നമുക്കറിയാം, വിവരിക്കുന്നില്ല യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ. അപ്പോൾ 12 പേര്, ഗോത്രപിതാക്കന്മാർ 12 പേര് ഉറ്റുനോക്കാനായിട്ട് പോയി. അവർ കനാൻ നാട്ടിൽ വന്നപ്പോൾ 10 പേര് കൊണ്ടുവന്നപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തു. അവിടെ ഭയങ്കര, നമുക്കൊന്ന് കയറാൻ ഒക്കെയില്ല, മല്ലന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു നെഗറ്റീവായ റിപ്പോർട്ട് കൊടുത്തു. എന്നാൽ 2 പേര്, യോശുവയും കാലേബും, അതിന് എതിരായിട്ട് വേറെ റിപ്പോർട്ട് കൊടുത്തു. വി ആർ ഏബിൾ ടു, വി ആർ ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് പോസിബിൾ, നമുക്കത് അവകാശമാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് കാലേബ് പറയുകയാണ്, എന്നെ 40-ാമത്തെ വയസ്സിലാണ് നീ എന്നെ അയച്ചത്. Now I am 85 years old. ഇപ്പോൾ എനിക്ക് 85 വയസ്സ് ഉണ്ട് എന്നുള്ളതാണ്. നീ എന്നെ അന്ന് അയച്ചതുപോലെ ഇന്നും എനിക്ക് പ്രവർത്തിപ്പാൻ ആരോഗ്യമുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവഭാഗം ഒന്നും അസാധ്യമല്ല. ആയതിനാൽ കാലേബ് പ്രാർത്ഥിക്കുന്നത് ഹെബ്രോൻ മല കണ്ടിട്ട്, യോശുവ 14:12 Give this mountain to me. മല എനിക്ക് തരിക എന്നുള്ളതാണ്. ആരും മല ആഗ്രഹിക്കത്തില്ല. It is very difficult to climb. Give me that mountain. He was a man of faith. He was a man of action. He was a man of courage. He was a man of vision. Give me. ആ ഒരു വലിയ വിശ്വാസം. അതുകൊണ്ട് കാലേബിനെ കുറിച്ച് പറയുന്നേ, അവൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു. ദാറ്റ് ഈസ് വൈ ഹി ആസ് ഗോഡ്, ഗീവ് മീ ദാറ്റ് മൗണ്ടൻ. ആയിസ് 85 വയസ്സായപ്പോഴും അസാധ്യമായുള്ള, കയറുവാനെത്തുവാനായിട്ട് പ്രയാസമുള്ള മല എനിക്ക് തരിക എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വാർദ്ധക്യത്തിൽ പ്രവേശിക്കുമ്പോൾ ഇനി എന്നെ കൊണ്ടോ ഒന്നും കൊള്ളുകയില്ല, ഐ എം അൺവാണ്ടഡാണ് എന്നുള്ള ചിന്ത പലപ്പോഴും. എന്നാൽ എവരിബഡി ഈസ് ഇന്നെവിറ്റബിൾ ബിഫോർ ഗോഡ്. ദൈവമുൻപാകെ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ഗോഡ് ക്യാൻ യൂസ് യു ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ദൈവം നിങ്ങളെ പല, നമ്മളെ പല രീതിയിൽ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടത് അത്രേ. അതുകൊണ്ട് വാട്ട് ആർ അവർ റെസ്പോൺസിബിലിറ്റീസ്? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഓൾഡേജിൽ പ്രവേശിക്കും. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു, ടേക്ക് കെയർ ചെയ്തു, ഈ ഒരു നിലയിലൊക്കെ ആക്കി. ഇന്ന് അവർ അൺവാണ്ടഡ് ആകാൻ പാടില്ല. അവർക്കിന്ന് വേണ്ടത് നമ്മുടെ കരുതലും സ്നേഹവും അംഗീകാരവും പ്രൊട്ടക്ഷനുമാണ്. ഇന്നത്തെ നമ്മുടെ ആധുനിക രീതി നോക്കുന്ന ഉടനെ വളരെ പ്രയാസമുണ്ട്. മക്കളൊക്കെ വിദേശത്തൊക്കെ ജോലിയിലൊക്കെ ആയിരിക്കും. അവളുടെ പേരൻസ് തനിയൊക്കെ താമസിക്കുകയാണ്. പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. എന്നാൽ ദേ വാണ്ട് അവർ ടൈം, നോട്ട് അവർ മണി. ദേ വാണ്ട് അവർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അവിടെ നമ്മുടെ സാമീപ്യം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗീവ്. അവിടെ നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി. ഒരു കാലത്ത് നമ്മെ ദേ ടു കെയർ ഓഫ് അസ്. നൗ അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ടേക്ക് കെയർ ഓഫ് ദം വേർ എവർ വി ആർ ഇൻ ദ മിസ്റ്റ് ഓഫ് അവർ ഡിഫിക്കൽട്ടീസ് എന്നുള്ളതാണ്. പാകിസ്ഥാനികളുടെ ഇടയിൽ ഒരു നാടോടി കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരു ഭവനത്തിലെ ഗ്രാൻഡ് മദറും അവരുടെ മകൾ വലിയമ്മയും മകളും കൊച്ചുമകളോട് താമസിക്കുക, മൂന്ന് പേരോട് താമസിക്കുക. അപ്പം ഗ്രാൻഡ് മദറിന് ഏതാണ്ട് മോർ ദാൻ 80 ഇയേഴ്സ് ഓൾഡുണ്ട്. അവരുടെ മകള്, ആ മകളുടെ മകൾ ഒന്നിച്ച് താമസിക്കുക. അപ്പോൾ ഈ അമ്മ എപ്പോഴും ഈ പാത്രമൊക്കെ എടുക്കുമ്പോഴെല്ലാം കയ്യിൽ നിന്ന് അങ്ങ് തെന്നിപ്പോവും, താഴെ വീഴും. അപ്പോൾ മകനോട് പറഞ്ഞു, നീ മാർക്കറ്റിൽ പോയിട്ട് ഒരു അൺബ്രേക്കബിളായിട്ട് പൊട്ടാത്ത ഒരു പാത്രം വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അതിന് പൈസ കൊടുത്തയച്ചു. അപ്പോൾ അമ്മ എന്തെടുത്താലും കയ്യിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിയുന്ന ഉടനെ കയ്യിൽ നിന്ന് താഴെ വീണ്ടും പൊട്ടിപ്പോവുക. എപ്പോഴും ഒരുപാട് പാത്രങ്ങൾ പൊട്ടിച്ചു എന്നുള്ള ഈ മകൾക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പൈസ കൊടുത്ത് മോനോട് പറഞ്ഞ് ഒരു പാത്രം വാങ്ങിച്ചു വരാൻ പറഞ്ഞു. അവനങ്ങോട്ട് എന്നിട്ട് രണ്ട് പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു പൈസ അയക്കാൻ, ഒന്നിന് രണ്ട് പകരം. അപ്പോൾ അവൻ്റെ അമ്മ വഴക്കു, നീ എന്തിനാ ഈ രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു? അപ്പം പറഞ്ഞു, ഒന്ന് വലിയമ്മച്ചയ്ക്കും ഒന്ന് അമ്മയ്ക്കും വേണ്ടിയാണ്. അമ്മയും ഇന്ന് ഇന്നലെ നാളെ വയസ്സാകും, അപ്പോൾ ഒന്ന് അമ്മയ്ക്ക് വേണ്ടിയും കരുതിയാന്ന് പറയും. ഇത് നമ്മളെല്ലാം ഇപ്പോഴും നാടോടി കഥയാണെങ്കിലും ഒന്ന് വലിയമ്മച്ചയ്ക്കും ഒന്ന് അമ്മയ്ക്കും വേണ്ടിയാണ് നമ്മൾ എല്ലാം ഈ ഒരു സ്റ്റേജിലേക്ക് കടക്കേണ്ടവരാണ് എന്നുള്ളത് നമ്മൾ ആരും മറന്നു പോകരുത് എന്നുള്ള. അതുകൊണ്ട് നിനക്ക് ദീർഘായുസ്സുണ്ടാവും, നന്മയുണ്ടാവരും, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തിലൂടെയ ആദ്യത്തെ കൽപ്പനയാകുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പ്രായമുള്ള ചെയ്യാവുന്നത് എന്താണ്? നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ചെയ്യുക എന്നുള്ളതല്ല, അവർക്ക് ബെസ്റ്റായിട്ട് തോന്നി ചെയ്യുക. ഇതാണ് നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കൺവീനിയൻസ് മാത്രമല്ല, പക്ഷേ ഈ ആധുനിക ലോകം, ഈ സൈബർ യുഗത്തിൽ വെരി ഡിഫിക്കൽട്ട്. എന്നാൽ നമ്മുടെ സൗകര്യമല്ല, അവരുടെ സൗകര്യം അനുസരിച്ച് പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായിത്തീരും. അതുകൊണ്ട് ഐ എം അൺവാണ്ടഡ് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയല്ല. ഗോഡ് ക്യാൻ യൂസ് വെയർ എവർ യു ആർ. ഞാൻ അവസാനിപ്പിക്കട്ടെ. വാട്ട് ആർ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ടു ദി ഓൾഡ് പീപ്പിൾ? നമ്മുടെ ദൈവം നമുക്ക് ചില വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, 91 സങ്കീർത്തം 16 വാക്യം വായിക്കുമ്പോൾ, ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. ലോങ് ലൈഫ്, ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി നൽകുന്ന ദൈവം. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, ദൈവം ഭാഗത്തിൻ്റെ വാഗ്ദാനം, ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി. രണ്ട്, 92 സങ്കീർത്തം 14 വാക്യം, വാർദ്ധക്യത്തിൽ നീ ഫലം കായ്ക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഗോഥെ, മൈക്കിലാഞ്ചു അങ്ങനെ വലിയ പല ആൾക്കാർ പ്രയാസിക്കത്തിലാണ് ഫലം കായ്ക്കുന്നത്. നമ്മുടെ വലിയ മെത്രാപ്പൊളിത്ത തിരുമേനി, സ്വസ്തിരുമേനി 100 നികവിലാണല്ലോ. ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു സഭാ നേതാവാണ്. ഇപ്പോഴും ഓടി നടന്ന അദ്ദേഹത്തിൻ്റെ ഡയറിയിലെ അല്പ ഏതെങ്കിലും ഒരു പ്ലേസ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും പ്രോഗ്രാം വിളിച്ചാൽ അവിടെ എത്തുമെന്നുള്ളതാണ്. മനസ്സിലെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ല എന്നുള്ള. നമ്മളെ കൊണ്ടൊക്കെ ഒന്ന് ഉക്കി, 100 അത്ര ഒരു ആയുസ്, നമ്മുടെ സഭയ്ക്ക് ഒരു വലിയൊരു അസറ്റ്, ഒരു ബ്ലെസ്സിങ് ആണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തെ ലോകം ഉപയോഗിക്കുന്നു. അദ്ദേഹം ഇന്ന് ഇന്ത്യക്ക്, കേരളത്തിന് ഒരു ബ്ലെസ്സിങ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ട അത്രേ. യോവൽ പ്രവചനം 2 22 വാക്യം പറയുമ്പോൾ, നിങ്ങളെ വൃദ്ധന്മാർ സ്വപ്നം കാണും. വി ഷുഡ് ഹാവ് എ ഡ്രീം, എവരിബഡി ഷുഡ് ഹാവ് എ ഡ്രീം. സ്വപ്നം കാണുന്നവരായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിത രാശിയിൽ ഒരു സ്വപ്നത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള. യെശയ്യാവ് 46:4 നാം വായിക്കുന്നത്, നിങ്ങൾ നരയ്ക്കുവോളൂ, ഞാൻ നിങ്ങളെ ചുമക്കും. നിങ്ങൾ നരയ്ക്കുവോളൂ, ഞാൻ നിങ്ങളെ ചുമക്കും, ആകയാൽ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വചനമാണ്. 2 കൊരിന്ത്യർ 4:16 വാക്യം നാം വായിക്കുമ്പോൾ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതാ പോലെ സുബന്ധം, നമ്മുടെ പുറമേയുള്ള മനുഷ്യന് ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ള മനുഷ്യന് നാൾക്ക് നാൾ ദിനം തോറും റിന്യൂ ചെയ്യുന്നു, പുതുക്കം പ്രാപിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നതായിട്ടുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 2 തിമോത്തിയോസ് നാലാമത്തെ ഏഴാം വാക്യം വായിക്കും. ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വലിയ പ്രത്യാശയോടെ ഇനി എന്താണ് എനിക്ക് കിട്ടുന്നത്? നീതിയുടെ കിരീടം, നീതിയുടെ ദ ക്രൗൺ ഓഫ് റൈറ്റസ്നെസ് ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്നുള്ള ആ ഒരു പ്രോമിസോടു കൂടിയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അതിനാൽ ഓൾഡ് ഏജ് ഈസ് എ പ്രിവിലേജ്, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്, ഇറ്റ് ഈസ് എ റിയാലിറ്റി. സോ വി ഷുഡ് അക്സെപ്റ്റ് ആൻഡ് ഡു അവർ റെസ്പോൺസിബിലിറ്റീസ് അക്കോർഡിംഗ് ടു ദെയർ ഇൻട്രസ്റ്റ്. 71-ാം സംഗീതത്തിലെ 18-ാമത്തെ വാക്യം, ഒരു ഓൾഡ് മാൻ്റെ പ്രാർത്ഥന, ആ സംഗീതത്തിൻ്റെ വാക്യത്തിലൂടെ അവസാനിപ്പിക്കുക. 71-ാം സംഗീതം 18-ാമത്തെ വാക്യത്തിൽ ആ ഓൾഡ് മാൻ്റെ പ്രാർത്ഥന വളരെ മനോഹരമായിട്ടുള്ളതാണ്. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യ പ്രവൃത്തി അറിയിക്കുവോളും വാർദ്ധിക്യവും നരവുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. വരുന്ന തലമുറയോടെ നിൻ്റെ പ്രവൃത്തികളെ അറിയിക്കുക. നമ്മൾ ഗ്രീസിലെ അവരുടെ ഘോഷയാത്രയിൽ അവരൊരു ബാനർ വയ്ക്കും. ആ ബാനറിൽ മൂന്ന് വാചകമുണ്ട്. ഒന്ന് എഴുതിക്കുന്നത് ചിൽഡ്രൻ ആർ അവർ ഫ്യൂച്ചർ ഹോപ്പ്, കുഞ്ഞുങ്ങൾ നമ്മളുടെ ഭാവിയുടെ പ്രത്യാശയാണ്. യൂത്ത്സ് ആർ ദ പ്രസൻറ്റ് സ്ട്രെങ്ത്, യുവാക്കന്മാർ നമ്മുടെ ഇന്നത്തെ ശക്തിയാണ്. ഓൾഡ് പീപ്പിൾ ആർ ഓർ പാസ്റ്റ് ഗ്ലോറി, പഴയ ആൾക്കാർ ആ മഹത്വത്തിൽ ഊർജ്ജം കൊള്ളും. പഴയ ആൾക്കാർ, പ്രായാധിക്യമുള്ളവർ. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ഈ പ്രാർത്ഥനയോടി നമ്മുടെ ജീവിതത്തെ കെട്ടിപിടിക്കാൻ തികഞ്ഞ പരിശുദ്ധാത്മാ മുഖാന്തരം നാം സഹായിക്കുമാറാകട്ടെ. രാജു പ്രാർത്ഥിച്ചാട്ടെ.